Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
Malayi Sangal Padhyatmakam Amdakarnam Tanmayo Yadhanamayaha. സങ്കല്പാധ്യാത്മകം അന്ധക്കരണം, സങ്കല്പ വികല്പ രൂപത്തിലുള്ള അന്ധക്കരണമാണ് മനസ്സ്. തന്മയനായിരിക്കുന്നു യഥാ അന്നമയ, അന്നമയനെ പോലെ. അന്നമയനെയും പ്രാണമയനെയും പോലെ മനോമയനായ ഒരാത്മാവുണ്ട്. സ്വയം പ്രാണമയസ്യ ആഭ്യന്തരാത്മാ, അത് പ്രാണമയനും ആത്മാവാണ് എന്ന് പറയുന്നു. അതിനും ശിരസും പക്ഷങ്ങളും ബാലമെല്ലാം ഉണ്ട്. യജുരേവ ശിര, അതിന്റെ ശിരസ് യജുസ്സാണ്. അതെന്താ അങ്ങനെ പറഞ്ഞത്? മനോമയന്റെ ശിരസ് യജുസ്സാണ്. മനസ്സ് സർവശരീരങ്ങളിൽ ഇരിക്കുന്ന ഒന്നാണ്. അപ്പൊ മനോമയൻ എന്ന് പറയുന്നത് മനുഷ്യനിലും പശുപക്ഷാദികളിലും എല്ലാം ഉണ്ട്. ആ മനോമയനായിരിക്കുന്ന പുരുഷന്റെ ശിരസ് യജുസ്സാണ്. എന്താ യജുസ്? യജുരി അനിയത അക്ഷരപാദ അവസാനവും മന്ത്രവിശേഷ. വൈദികന്മാർ പറയുന്ന അനുസരിച്ച് യജുസ് എന്ന് പറയുന്നത് മന്ത്രമാണ്. അനിയതമായ, നിയതമല്ലാത്ത അക്ഷരങ്ങളും പാദങ്ങളും ഉള്ളതാണ്. പദാവസാനമായിട്ടുള്ള മന്ത്രമാണ് യജുസ്. യജുസ് മന്ത്രങ്ങളാണ്. ഇപ്പൊ പ്രാണമയനായ പുരുഷൻ, അന്നമയനായ പുരുഷൻ സർവശരീരങ്ങളിലും ഉണ്ടെങ്കിലും ആ പുരുഷന്റെ ശിരസ് യജുസ്സാണ്. പക്ഷിശരീരത്തിനും മൃഗശരീരത്തിനുമെല്ലാം ഇങ്ങനെ യജുർ ശിരസോടുകൂടിയ പ്രാണമയനുണ്ടോ? എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? തദ്ജാതീയ വചനോ യജുസ് ശബ്ദ തസ്യ ശിരസ്തും പ്രാധാന്യ. അപ്പോ യജുസ്സിൽപ്പെട്ട മന്ത്രം അത് ശിരസ്സാണ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? പ്രാധാന്യത്തെ യാഗാത് സന്നിപത്യ ഉപകാരക. ഈ യാഗത്തിനും മറ്റും നേരിട്ട് ഉപകരിക്കുന്ന അംഗങ്ങളെ രണ്ടായി തിരിക്കും. സന്നിപത്യ ഉപകാരകം, ആരാധ ഉപകാരകവും മീമാംസ ഉപകരിക്കും. അതിൽ നേരിട്ട് ഉപകരിക്കുന്നതെല്ലാം സന്നിപത്യ ഉപകാരങ്ങളാണ്. യാഗത്തിൽ സ്വഹ എന്നും മറ്റും പറഞ്ഞ് ഹവിസ് അർപ്പിക്കുന്നു. യജുർമന്ത്രങ്ങളാണ്. യജുഷാവിൻ അവർ ദീയതേ സ്വഹാകാരാധന സ്വഹ സ്വഹ എന്നെല്ലാം ഉച്ചരിച്ചുകൊണ്ട് ഹവിസർപ്പിക്കുന്നു. അത് യാഗത്തിൽ നേരിട്ട് പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ടാ യജുസ് അത് ശിരസാണ്. എന്തുകൊണ്ട് പറയുന്നു? കാരണം ഈ മനോമയൻ സർവശരീരങ്ങളിലും ഉണ്ടെങ്കിലും വൈദികമായി ഉപാസന ചെയ്യുന്ന മനോമയൻ മനുഷ്യ ശരീരത്തിലും, അതുകൊണ്ട് ഉപാസനയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത് അവന്റെ ശിരസ്സാണ് യജോ. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് യജസ്സുണ്ട്, മന്ത്രമുണ്ട്. അപ്പൊ അവന് ധാവന ചെയ്യാൻ പറ്റും. എന്താണോ ഈ മനോമയനായിരിക്കുന്ന പുരുഷന്റെ ശിരസ് യജസ്സാണ്, അങ്ങനെ ഭാവന ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ യജസ് എന്ന് പറയുന്ന ഒരു സാധന ശിരസ്സായി ഇരിക്കുന്നുണ്ടല്ല. ഇത് പറഞ്ഞുള്ള വൈദികമായ ഉപാസനയാണ്. വൈദികമായ ഉപാസന വേദത്തെ അറിയുന്നവനെ ചെയ്യാൻ കഴിയും. അവൻ ഉപാസിക്കുമ്പോൾ യജസ്സിനെ ശിരസായി ഉപാസിക്കുന്നു. യജുഷാഹി അവൃദ്ധിയതി സ്വാകാരാദി വാചനിക യുവാശിര ആദി കൽപ്പന സർവത്ര. എന്താണ് യുക്തി? യുക്തി വേണ്ട. ഇത് ശ്രുതി എങ്ങനെ പറഞ്ഞിരിക്കുന്നു? നമ്മും പറയും വാചനിക യുവാശിര ആദി കൽപ്പന സർവത്ര. ഇത് ശ്രുതി പ്രമാണം കൊണ്ട് സ്വീകരിക്കുക, ശ്രുതി പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുക. ശ്രുതി പറഞ്ഞിരിക്കുന്നു ഉപാസിക്കാൻ, അതുകൊണ്ട് ഉപാസിക്കുക. ശ്രുതി പറയുന്നു ഇന്ന ഫലം കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അത് കിട്ടുമെന്ന് വിശ്വസിക്കുക. മനസോഹി സ്ഥാന പ്രയത്ന നാദ സ്വര വർണ്ണ പദ വാക്യ വിഷയ തസങ്കൽപാത്മിക തദ്ഭാവിതാവൃത്തി ശ്രോത്രാധികരണ ദ്വാരാ യജുസ്സങ്കേത വിശിഷ്ട യജുരിച്ചതി. ഇവിടെ യജസ് എന്ന് പറയുന്നതിനെ വ്യാഖ്യാനിക്കുന്നു. മനസ്സഹി സ്ഥാനപ്രയത്ന നാദ സ്വര വർണ്ണ പദവാക്യ വിഷയ വൃത്തി, മനസ്സിന്റെ വൃത്തി. വൃത്തി യജു മനോവൃത്തിയാണ് ഇവിടെ യജസ്. ഇങ്ങനെയുള്ള ഈ മന്ത്രങ്ങളുടെ സ്ഥാനം, താല്ലുവാദിസ്ഥാനങ്ങൾ, പ്രയത്നം, ആഭ്യന്തരവും ബാഹ്യവുമായിട്ടുള്ള പ്രയത്നങ്ങൾ, പാണിനീയ ശിക്ഷയനുസരിച്ച് വർണ്ണങ്ങൾക്ക് സ്ഥാനങ്ങളും പ്രയത്നങ്ങളും, അതുപോലെ നാദം, സ്വരം, വർണ്ണം, വർണ്ണങ്ങൾ കൂടിച്ചേരുന്ന പദം, വാക്യം, ഇതിനെല്ലാം വിഷയമാക്കുന്ന മനസ്സിന്റെ വൃത്തി, തത്സങ്കല്പാത്മിക, അതിനെക്കുറിച്ചുള്ള സങ്കല്പരൂപത്തിന്റെ വൃത്തി, തദ്ഭാവിതാവൃത്തി, ഇതുകൊണ്ടുണ്ടായി മനസ്സിൽ ഇത്തരം സങ്കല്പങ്ങളുണ്ടായി സ്ഥാനാദികളെ കൊണ്ട്. അത് ശ്രോത്രാദികർണദ്വാര, ശ്രോത്രാദികർണങ്ങളിലൂടെ യജുസ്സങ്കേത വിശിഷ്ട യജുരുത്തിച്ചിതി, യജുസ്സങ്കേതത്തോട് കൂടുമ്പോ പറഞ്ഞാൽ എന്താണ് യജുർവേദത്തിന്റെ വിശേഷത, അതിന്റെ വർണ്ണങ്ങൾ, അതിന്റെ ക്രമങ്ങൾ, അതിന്റെ മന്ത്രങ്ങളുടെ സ്ഥാനപ്രയത്ന നാദസ്വര വർണ്ണങ്ങൾ, പദവാക്യങ്ങൾ, ഇവയെല്ലാം ആരാ ഗ്രഹിക്കുന്ന? മനസ്സാണ്. അപ്പൊ ഇവയെല്ലാം ഗ്രഹിക്കുന്നതായ മനോവൃത്തി, അതാണ് ഇത് എന്ന് പറയുന്നത്. അല്ല, പുറമേ ഉള്ള കേവല ശബ്ദങ്ങളല്ല, ആ ശബ്ദമുള്ളിൽ പ്രവേശിച്ച് ആ ശബ്ദത്തിന്റെ സ്ഥാനപ്രയത്ന നാദസ്വര വർണ്ണഭേദങ്ങളെല്ലാം തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിന്റെ സങ്കല്പം, പരിണാമം, അതാണ് യജു. യജു സങ്കേത വിശിഷ്ട യജു ഏവം ഗുരുക്ക് ഏവം സാമ്യത, ഇതുപോലെ ഒരിക്കലും ഈ സാമത്യം മനസ്സിലാക്കുന്നു. എല്ലാ സങ്കല്പരൂപത്തിലാണ്, മനോവൃത്തികളാണ്. മനോമയ കോശത്തെക്കുറിച്ച് പറയുകയാണ്, അത് മന്ത്രസങ്കല്പരൂപത്തിലാണ് മനോമയ കോശം എന്ന് ഉപാസിക്കുന്നു. എന്താ മനസ്സിലങ്ങനെ മന്ത്രസങ്കല്പമേ ഉള്ളൂ, മറ്റ് സങ്കല്പങ്ങളില്ലേ? അങ്ങനെ ഉപാസിച്ച പോരെ, അതുപോലെ എന്നാലത് ഉപാസനയാകത്തില്ല. ഉപാസന എന്ന് പറഞ്ഞ് വിധിക്കുന്നത് പറയുന്ന അനുസരിച്ച് അതുപോലെ ചെയ്യും. ഇപ്പൊ ശ്രുതി പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ ഉപാസിക്കുക, അങ്ങനെ ചെയ്താലേ ഫലമുള്ളൂ. തന്റെ ഭാവന അനുസരിച്ച് ഒന്നും ചെയ്താൽ അത് ഉപാസനയാകത്തില്ല. ഏവംശ മനോവൃത്തിയെ മന്ത്രാണ വൃത്തിരേവ ആവർത്തിയന്റെ ഇരി മാനസോജപോപത്തിന്റെ, ഇത് മനോവൃത്തികളാണ് മന്ത്രം എന്ന് പറയുന്നത് ആത്യന്തികമാണ്. അതുകൊണ്ടാണ് മനോവൃത്തിയെ മന്ത്രാണ വൃത്തിരേവ ആവർത്തിയന്റെ, മനോവൃത്തികളെ ആവർത്തിക്കാൻ പറ്റും. മനസ്സിലൊരു സങ്കല്പം വന്നു കഴിഞ്ഞാൽ ആ സങ്കല്പത്തെ നമുക്ക് ആവർത്തിക്കാൻ പറ്റും. അത് ബാഹ്യവസ്തുവല്ല, ഈ പുസ്തകത്തെ എനിക്ക് ആവർത്തിക്കാൻ കഴിയത്തില്ല, പക്ഷെ എന്റെ ഉള്ളിലുള്ള സങ്കല്പത്തെ എനിക്ക് ആവർത്തിക്കാൻ കഴിയും. മന്ത്രണാം വൃത്തിരേവ ആവർത്തിയന്റെ, മന്ത്ര വൃത്തി മനോവൃത്തി മന്ത്രാണാം, മനോവൃത്തിയെ മന്ത്രമാണ്. മന്ത്രങ്ങൾ മനോവൃത്തിയായി സ്വീകരിച്ചു കഴിഞ്ഞാൽ വൃത്തിരേവ ആവർത്തിന്റെ ഇനി മാനസോ ജപവൃത്തിര. അതുകൊണ്ടാണ് വേദത്തിൽ മാനസജപത്തെ നിർദ്ദേശിക്കുന്നത്. ചില വൈദികമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് സഹസ്രം ഫലം എന്ന് പറയുന്നു. വാചികമായ ഉച്ചാരണത്തെക്കാൾ സഹസ്രഫലമാണ് മാനസജപത്തിൽ. മാനസജപം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിൽ ഇതിനെ ആവർത്തിക്കുക, ജപിക്കാന്ന് വെച്ചാൽ ആവർത്തിക്കുക. അത് മനോവൃത്തിയാണെങ്കിൽ ആവർത്തിക്കാൻ പറ്റും, വസ്തുവാണെങ്കിൽ ആവർത്തിക്കാൻ കഴിയത്തില്ല. ഇത് വസ്തുവല്ല, വൃത്തിയാണ്. സാമരൂപത്തിലുള്ള മന്ത്രങ്ങൾ മനോവൃത്തികളാണ്. അന്യഥ അവിഷയത്വ മന്ത്രവും ആവർത്തി സച്ചു ഘടാധിപതി മാനസോ ജപ്പോ നോപത്തിയത്. അന്യഥ അവിഷയത്വ മന്ത്രവും ആവർത്തി സച്ചു ഘടാധിപതി, അത് മനസ്സിന്റെ വൃത്തിയല്ലെങ്കിൽ അതിനാവർത്തിയെ കഴിയത്തില്ല. ഘടാധിപ പാത്രവും മറ്റും വസ്തുവും മറ്റൊന്നും ആവർത്തിക്കാൻ കഴിയും. മനോവൃത്തി അങ്ങനെ ആവർത്തിക്കാൻ കഴിയും, ആ സങ്കല്പത്തെ ആവർത്തിക്കാൻ കഴിയും. അതുകൊണ്ടാണ് മാനസ ജപം. വാചികമായ ജപം എന്താണ്? ശബ്ദത്തെ ആവർത്തിക്കുക. മാനസികമായ ജപം എന്താണ്? മാനസിക വൃത്തിയെ ആവർത്തിക്കുക. അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മന്ത്രാവൃത്തി സച്ചോദ്യതയെ ബഹുശ കർമ്മസു, കർമ്മങ്ങളിൽ പല തരത്തിലും മന്ത്രാവൃത്തിയെ പറയുന്നുണ്ട്, വിധിക്കുന്നു. മന്ത്രാവൃത്തി സച്ചോദ്യതയെ വിധിക്കുന്നു. അക്ഷര വിഷയ സ്മൃതി ആവൃത്തിയ മന്ത്രവൃത്തി പറയുന്നു കേവലം അക്ഷരത്തിന്റെ സ്മരണ. അഗ്നിമീനെ പുരോഹിതം അക്ഷരം കേട്ട് അക്ഷരത്തെ സ്മരിക്കുന്നു, എന്നിട്ടിതിനെ ആ സ്മരണയെ ആവർത്തിക്കുക, അതല്ലേ മന്ത്രാവൃത്തി എന്ന് പറയുന്നത്. അതിനപ്പുറം എന്താണ്? വേദത്തിൽ പറയുന്നു മന്ത്രത്തെ ആവർത്തിക്കുക, കേട്ട മന്ത്രത്തെ ആവർത്തിക്കും. കേട്ട മന്ത്രം എന്ന് പറയുന്നത് എന്താണ്? സ്മൃതി. അപ്പൊ സ്മൃതി ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞാലോ മുഖ്യാർത്ഥ സംഭവ മന്ത്രത്തെ ആവർത്തിക്കാനാണ് പറഞ്ഞത്. മന്ത്രത്തെ തന്നെ ആവർത്തിക്കുന്നു, സ്മൃതിയല്ല, മന്ത്രസ്മൃതിയല്ല. ത്രിപ്രഥമം സന്വഹാത്രിവൃത്തമാ, ആദ്യത്തെ മന്ത്രങ്ങളെ മൂന്ന് തവണ, പിന്നീട് വരുന്ന വൃത്തികളെ മൂന്ന് തവണ എന്ന് ഈർപ്പിൽ പറയുന്നു. കർമ്മപ്രകടനം മൂന്നും മൂന്നെന്ന് ആവർത്തിയെ കാണിക്കുന്നുണ്ട്. അത് മനോവൃത്തികളാണ്, അല്ലാതെ ശബ്ദങ്ങളല്ല. നേരത്തെ പറഞ്ഞ സ്ഥാന പ്രയത്ന നാദ സ്വര വർണ്ണ പദ വാക്യ വിഷയ സങ്കല്പാത്മിക വൃത്തി, അങ്ങനെയുള്ള വൃത്തിയുടെ ആവർത്തനമാണ്, ശബ്ദത്തിന്റെ ആവർത്തനം അല്ല. ഇതെല്ലാം അവിടെ വരണം ആ വൃത്തി. അപ്പോ ജപം എന്ന് പറയുന്നത് കേവലം സ്മൃതിയുടെ ആവർത്തനം, വൈദികമായി പറഞ്ഞിരിക്കുന്നതാണെങ്കിലും എല്ലാ സ്ഥലത്തേക്കും യോജിക്കുന്ന കാര്യമാണ്. സ്മൃതിയുടെ ആവർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ശബ്ദത്തെ, ശ്രവിച്ച ശബ്ദത്തെ സ്മരിച്ചിട്ട് അതിനെ ആവർത്തിക്കുക. അവിടെ ശബ്ദം മാത്രമേ കാണത്തുള്ളൂ, മറ്റൊന്നും കാണത്തുള്ളൂ. മറിച്ചാണെങ്കിൽ അവിടെ സ്ഥാനം, പ്രയത്നം, നാദം, സ്വരം, വർണ്ണം, പദം, വാക്യം, ഇതിനെല്ലാം വിഷയമാകുന്നു. ശബ്ദത്തെ മാത്രമുണ്ട്. വൈദികമായ മന്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ആ ശബ്ദത്തോട് ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ടോ അതിനെല്ലാം വിഷയമാകും. മാനസിക സ്മൃതിയുടെ ആവർത്തനതാണ് ജപം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പരാതി പറയുന്നത്. എന്താണ്? ജീവിക്കുന്നുണ്ട്, പക്ഷെ മനസ്സവിടെയില്ല. നമ്മൾ പറയാറുണ്ട് മനസ്സവിടെയില്ല എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ചെയ്യുന്നു? കേവലം ആ സ്മൃതിയുടെ ആവൃത്തി മാത്രം. ജപം നിന്നിട്ടില്ല, വേറെ കാര്യം ചിന്തിക്കുന്നു, ജപിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, രണ്ടും ഒരേ സമയം നടക്കും. എന്തുകൊണ്ട്? മനസ്സിൽ ഒരു സ്മൃതിയുണ്ട്, ഒന്നുമ്പോട്ട മന്ത്രത്തിന്റെ സ്മൃതി. ആ സ്മൃതിയുടെ ആവൃത്തി നടന്നുകൊണ്ടേ മറ്റു വിഷയങ്ങളെയും ചിന്തിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയാണോ മനസ്സ് പല നാനാ വിഷയങ്ങളിൽ ഇങ്ങനെ മാറി മാറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ അവിടെയെല്ലാം എന്താ സ്മൃതി ആവർത്തിക്കണം. മുമ്പ് ഉണ്ടായ സ്മൃതികളുടെ മനസ്സ് ചിന്താതാണ് പലപ്പോഴും, സ്മൃതിയുടെ ആവർത്തനമാണ്. ഇപ്പൊ ജപു അങ്ങനെ ആയിപ്പോ, അങ്ങനെ ആയിപ്പോകുമ്പോൾ മനസ്സ് അതൊരു വൃത്തി, ഒരു സ്മൃതിയുടെ ആവർത്തി, മറ്റ് അനേകം ഭാവനകൾ, കൽപ്പനകൾ, സ്മൃതികൾ, ഇതെല്ലാം കൂടി മനസ്സിൽ ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കും. ആ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. അത് മുഖ്യാർത്ഥ അസംഭവ, ജപത്തിന്റെ മുഖ്യാർത്ഥമുണ്ട്. നമ്മൾ പറയും മനസ്സവിടെ നിൽക്കുന്നില്ല, ജപം നടക്കുന്നുണ്ട്, പക്ഷെ മനസ്സ് നിൽക്കുന്നില്ല. എന്തുകൊണ്ട് മനസ്സിലിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സ് മറ്റു വിഷയങ്ങളിലേക്കും പോകും. അതുകൊണ്ടാണ് മനസ്സ് നിൽക്കുന്നില്ലെന്ന് പറയുന്നത്, നാനാവശ്യം കടന്നു വരുന്നു. ഇവിടെ വൈദിക മന്ത്രത്തെ കുറിച്ച് എന്ന് പറഞ്ഞു, അവിടെ മനസ്സ് നിൽക്കേണ്ടതെന്നൊക്കെയാണ് സ്ഥാനം, പ്രയത്നം, നാദം, സ്വരം, വർണ്ണം, പദം, വാക്യം. ഇതിൽ സമഗ്രമായിട്ട് മനസ്സ് നിൽക്കുന്നു. തത് സങ്കല്പാത്മിക, ആ സങ്കല്പത്തോടുകൂടി. അപ്പോ കേവലമായ സ്മൃതിയുടെ ആവർത്തിക്കുപരിയായി ആ മന്ത്രത്തോട് ചേർന്ന് നിൽക്കേണ്ട സങ്കല്പങ്ങളുണ്ടെങ്കിൽ മനസ്സവിടെ നിൽക്കും, അല്ലെങ്കിൽ കേവലം ആവൃത്തി മാത്രമാവും. അതിനോട് ചേർന്ന് വരേണ്ട സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? മന്ത്രാവൃത്തിയിൽ മനസ്സ് നിലനിൽക്കും, മറ്റു വിഷയങ്ങൾക്ക് പകരമായി. ഇവിടെ സ്ഥാനവും പറയുന്നത് പോലെ നിരവധി വിഷയങ്ങളുണ്ട്, അവിടെ ഉണ്ടാകാം നിരവധി വിഷയങ്ങൾ. മന്ത്രത്തിന്റെ അർത്ഥ ഭാവന, മന്ത്രത്തോട് ചേർന്ന് വരുന്ന രൂപഭാവന തുടങ്ങി മന്ത്രത്തോട് ചേർന്ന് വരുന്ന ആധ്യാത്മികമായ നിരവധി വിഷയങ്ങൾ വരാം. സജാതീയ പ്രത്യേകങ്ങൾ, ഒരേ സ്വഭാവത്തിലുള്ള പ്രത്യേകം, അതിന്റെ ആവർത്തി. അതിന്റെ ആവർത്തി വന്നു കഴിഞ്ഞാൽ മനസ്സ് മറ്റു വിഷയങ്ങളിലേക്ക് കടന്നു പോകത്തില്ല. അതുകൊണ്ട് ആവർത്തി എന്ന് പറയുന്ന സ്മൃതി ആവർത്തിയല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുഖ്യാർത്ഥം, ജപം എന്ന് പറയുന്നതിന്റെ മുഖ്യാർത്ഥം കിട്ടാതെ വരും. അതുകൊണ്ട് ഇവിടെ മന്ത്രത്തെ സംബന്ധിച്ച് പറയുന്നത് അത്ര ഇച്ചോ വിഷയത്തെ തദ് വിഷയ സ്മൃതി ആവർത്തവ ചക്രീയമാണായ തൃതി പ്രഥമം അന്വാഹേതി ദുർഗാവർത്തൃ മുഖ്യോ അർത്ഥോദിത പരിത്യക്തസ്യ തത്ര ഈചോ അഭിഷേയത്വേ. ആ വൃത്തിനെ വിഷയമാക്കാതെ തദ്വിഷയ സ്മൃതി ആവർത്തും. ആ വൃത്തിനെ സംബന്ധിച്ചുള്ള കേവല സ്മൃതിയെ ആവർത്തിക്കുകയാണെങ്കിൽ ശക്തിയുമാണ് ത്രിഹി പ്രഥമം അന്വാഹ. ആദ്യത്തെ തൃക്കുകളെ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കണം മനസ്സിൽ. ദുർഗാവർത്തൃ മുഖ്യോ അർത്ഥ, അതാണ് മുഖ്യമായി ചോദ്യത വിധിച്ചത്. പരിത്യക്തസ്യ, അത് ത്യജിക്കപ്പെടും. അതുകൊണ്ട് കേവലമായ ഒരു സ്മൃതിയുടെ ആവർത്തിയല്ല, മറിച്ച് ആ മന്ത്രത്തിന്റെ തന്നെ ആവർത്തിയാണ്. അപ്പൊ ആ മന്ത്രം അവിടെ മനോവൃത്തി രൂപത്തിലായി, അത് അതിനാവർത്തിക്കുന്നു മനസ്സ്. മറ്റത് മന്ത്രത്തിന് കേവലം സ്മരിക്കുക, കേട്ട മന്ത്രത്തെ സ്മരിക്കുക, മന്ത്രത്തെ കുറിച്ചുള്ള ഒരു സ്മരണ മാത്രം. ഇവിടെ അങ്ങനെയല്ല, മന്ത്രത്തെ ആവർത്തിക്കുന്നു, മനസ്സുകൊണ്ട് ആവർത്തിക്കുന്നു. മന്ത്രം സ്വയം മനോവൃത്തി രൂപത്തിലാണ്, അതുകൊണ്ട് ആവർത്തിക്കാൻ കഴിയുന്നു. തസ്മാം മനോവൃത്തി ഉപാധി പരിച്ഛിന്നം മനോവൃത്തി നിഷ്ഠം ആത്മചൈതന്യം അനാദി നിധനം യതിശബ്ദവാച്യം ആത്മവിജ്ഞാനം മന്ത്ര. അപ്പൊ വാസ്തവത്തിൽ മന്ത്രങ്ങളെന്ന് പറയുന്നത് എന്താണോ, അത് ആത്മചൈതന്യം തന്നെ. എല്ലാം ആത്മചൈതന്യമല്ലേ, പിന്നെന്താ മന്ത്രങ്ങൾ ആത്മചൈതന്യം എന്ന് പറയുന്നത്? കാരണം ഇവിടെ ആ മന്ത്രത്തെ ആശ്രയിച്ചുള്ള ഉപാസനയാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്, ഈ മന്ത്രങ്ങൾ എങ്ങനെയുള്ളതാണ്. മനോവൃത്തി ഉപാധി പരിച്ഛിന്നം, മനോവൃത്തി ഉള്ളാകുന്ന ഉപാധികളാൽ പരിച്ഛിന്നമായിരിക്കുന്നു. കാരണം ഒരു മന്ത്രത്തെ മനസ്സിൽ സ്മരിക്കുമ്പോൾ ആ മന്ത്രം മാത്രമല്ലേ ഉള്ളൂ, അപ്പൊ ആ മന്ത്രരൂപത്തിലുള്ള വൃത്തി മാത്രമേ ഉള്ളൂ. ആ മന്ത്ര രൂപത്തിലുള്ള വൃത്തികളെ കൊണ്ട് ആ മന്ത്രം പരിച്ഛിന്നമായിരിക്കുന്നു. ഓം എന്ന് മനസ്സിൽ സ്മരിക്കുമ്പോൾ എന്ത് വരുന്നു, മനോവൃത്തി ഓമിന്റെ രൂപത്തിലാകുന്നു. ഏതൊരു ശബ്ദത്തെയാണോ സ്മരിച്ചത് ആ രൂപത്തിലാകുന്നു. അപ്പൊ ബാഹ്യമായി എങ്ങനെയാണോ ശബ്ദത്തെ ആവർത്തിക്കുന്നത് ഓം ഓം എന്ന്, അതുതന്നെ തന്നെ മനസ്സിനും ആവർത്തിക്കുന്നു. മനോവൃത്തി ഉപാധി പരിച്ഛിന്നം, മനോവൃത്തിയാകുന്ന ഉപാധിയോടുകൂടിയത് മനോവൃത്തി നിഷ്ഠം. മനോവൃത്തി എന്ന് പറയുന്നത് ചൈതന്യം കൂടാതെ നിൽക്കത്തില്ല, വൃത്തിയുണ്ട് അവിടെ ചൈതന്യമുണ്ട്. ആത്മചൈതന്യം മനോവൃത്തിനിഷ്ഠമായ ആത്മചൈതന്യം അനാദിനിധനം, അനാദിയായ സ്ഥിതി ചെയ്യുന്നതാണ് അനാദിയായ ആത്മതത്വം തന്നെ. യജിശബ്ദവാച്യം അത് തന്നെയാണ് യജിസ്. ഉപാസകൻ യജിസിനെ അങ്ങനെ കാണണം. ആത്മവിജ്ഞാനം മന്ത്ര, അങ്ങനെയുള്ള ആത്മവിജ്ഞാനമാണ് മന്ത്രങ്ങൾ. മനോവൃത്തി എന്ന് പറഞ്ഞാലും മനോവൃത്തി ചൈതന്യം കൂടാതെ നിൽക്കില്ല, അതുകൊണ്ട് അത് ചൈതന്യ രൂപത്തിലാണ് മന്ത്രങ്ങൾ. ഏവഞ്ച നിത്യത്വ ഉപകൃതാണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേദങ്ങളെ നിത്യമായി ചെയ്യും. വേദം എന്ന് പറയുന്നത് കേവലം അക്ഷരമല്ല, മറിച്ചത് മനോവൃത്തിയാണ്, അക്ഷരരൂപത്തിലുള്ള മനോവൃത്തികളാണ്. ആ മനോവൃത്തികളോ അത് ആത്മചൈതന്യത്തിൽ നിന്നും വേറിട്ടില്ല, അത് ആത്മചൈതന്യം. ആത്മചൈതന്യമോ അനാദിനിധനമാണ്, നിത്യമാണ്, അതാണ് മന്ത്രങ്ങൾ. അപ്പൊ മന്ത്രം നിത്യമായി, അപ്പോൾ ചൈതന്യ രൂപത്തിൽ മന്ത്രങ്ങൾ നിത്യമാണ്. വേദം നിത്യമാണെന്ന് പറയുന്നതിന്റെ താല്പര്യം പറയും. വേദം നിത്യമാണെന്ന് പറയുമ്പോൾ അത് അക്ഷരരൂപത്തിൽ നിത്യമെന്നുള്ളതല്ല. ഞാൻ വേദം ചെന്നു നോക്കിനി മീളെ, അടുത്ത നിമിഷം ആ ശബ്ദം പോയി, അതങ്ങനെ നിത്യമാകും. വേറൊരാൾ ചെന്നു, ഞാൻ ചൊല്ലിയ ശബ്ദമല്ല, അത് നഷ്ടപ്പെട്ടു. അപ്പൊ വേദം നിത്യം എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ്? വേദം ശബ്ദം മനോവൃത്തി രൂപത്തിലുള്ളതാണ്. ശബ്ദം അങ്ങനെയാണ് മനോവൃത്തി രൂപത്തിലുള്ളതാകുന്നത്. നമ്മൾ ശബ്ദത്തെ ഉച്ചരിക്കുന്നു, ശബ്ദങ്ങൾ ഉച്ചരിക്കുമ്പോൾ ആ എന്നുച്ചരിക്കുമ്പോൾ മനസ്സിലാ സങ്കല്പം വരുന്നു. ആ സങ്കല്പത്തോടുകൂടി സങ്കല്പപൂർവ്വമായിട്ടാണ് ഉച്ചരിക്കുന്നത്. ആ എന്ന് സങ്കല്പമില്ലാത്തവന് ആ ശബ്ദത്തെ ഉച്ചരിക്കാൻ കഴിയത്തില്ല. ഉച്ചാരണത്തിൽ ഗ്രഹണത്തിലും അങ്ങനെയാണ്. ആ എന്ന ശബ്ദം സങ്കല്പ രൂപത്തിലാണ് ഗ്രഹിക്കുന്നത്. ശബ്ദത്തെ ഗ്രഹിച്ചതെന്ന് പറയുന്നു. എന്തിനാ ഗ്രഹിച്ചത്? ശബ്ദം ക്ഷണികമായി നശിച്ചുപോയി. പിന്നെ ഉള്ളിലിരിക്കുന്നത് എന്താണ്? മനോവൃത്തിയാണ്. ഉള്ളിലിരിക്കുന്ന ആ എന്ന് പറയുന്നത് മനോവൃത്തിയാണ്, ശബ്ദമല്ല. ശബ്ദം പുറമേ വന്നു, പുറമേ തന്നെ നശിച്ചു. ഉള്ളിലിരിക്കുന്ന അങ്ങനെ പുറമേ നശിച്ചിട്ടും അത് ഉള്ളിലിരിക്കുന്നു. അപ്പൊ ശബ്ദം എന്താണ്? മനോവൃത്തിയാണ്. മന്ത്രങ്ങൾ മനോവൃത്തി നിർമ്മാണം, മനോ മനസ്സോ ചൈതന്യം തന്നെ. അതുകൊണ്ട് ശബ്ദരൂപത്തിൽ അത് അനിത്യമാണ്, പക്ഷേ ചൈതന്യ രൂപത്തിൽ അത് നിത്യമാണ്. ഇവന്ത നിത്യത്വ ഉപത്രം വേദാന, വേദങ്ങൾ നിത്യമാണെന്നുള്ളതിന് യുക്തി വന്നു. അങ്ങനെയാണെങ്കിൽ മറ്റു ശബ്ദങ്ങളോ? മറ്റു ശബ്ദങ്ങളും നിത്യം തന്നെ ഇരിക്കും, പക്ഷേ അതിനെല്ലാം ഉപാസനയ്ക്ക് ഉപയോഗിക്കുന്നു. ഉപാസനയ്ക്ക് ഉപയോഗിക്കുന്ന വൈദിക മന്ത്രങ്ങളാണ്. അതുകൊണ്ട് ആ ഉപാസന ചെയ്താലേ ഫലമുണ്ടാവും. ഇതതിന്റെ ശാസ്ത്രമാണ്, ഉപാസനയുടെ ഫലത്തിന്റെയൊക്കെ ശാസ്ത്രമാണ്. അവിടെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ആ ശബ്ദങ്ങളിലൂടെ തന്നെ ഉപാസന ചെയ്യണം. വൈദിക ഉപാസനയ്ക്ക് ലൗകിക ശബ്ദങ്ങളിലൂടെ പോരാ. അതുകൊണ്ട് ആ ശബ്ദങ്ങളുടെ പ്രത്യേകത പറയുന്നു, അത് മനോവൃത്തിയാണ്, മനോവൃത്തി ചൈതന്യമാണ്, അതുകൊണ്ട് ആത്മസ്വരൂപം തന്നെ. അന്യഥാ വിഷയത്തിൽ രൂപാധിപത അനിത്യത്വം ചർച്ചയാകുന്നത് യുക്തം. അല്ല, ഇതിനെ ബാഹ്യ ശബ്ദങ്ങളെപ്പോലെ എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടായി ശ്രവണേന്ദ്രിയത്തിന് വിഷയമായി, രൂപാധികൾ അതായത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാണ്, അതെല്ലാം നശിക്കുന്നു, അതുപോലെ ഈ ശബ്ദവും നശിക്കും. യുക്തം സർവേ വേദ എത്ര ഇതം ഭവന്തി സ മാനസീന ആത്മാ. സർവേ വേദ എത്ര ഏതം ഭവന്തി, സർവവേദങ്ങളും സർവശബ്ദരാജി രാശിയും കജുസാമ രൂപത്തിലുള്ള ഈ മന്ത്രങ്ങളെല്ലാം എവിടെയാണ് ഏകീഭവിക്കുന്നത്? ഏതൊരു മന്ത്രത്തിലാണ് ഏകീഭവിക്കുന്നത് എന്നാണ്. ഏതൊരു വേദത്തിലാണ് അത് ഏകീഭവിക്കുന്നത്? സ ഏതാണ് ആ വേദം? ഏതാണ് ആ മന്ത്രം? ആത്മാവ് തന്നെ. മാനസീന, മനസ്സാകുന്ന ഉപാധിയോടുകൂടിയവൻ ആത്മാ, മനസ്സിനും ആധാരമായിരിക്കുന്ന ആത്മാവാണ്. അവിടെയാണ് ഈ വേദമന്ത്രങ്ങളെല്ലാം ഒരുമിക്കുന്നത്, ഒന്നായിത്തീരുന്നത്. എന്തുകൊണ്ട് പറയുന്നു വേദത്തെ അനേകമെന്ന് പറയുന്നു? ഒരു വേദ രൂപത്തിൽ അത് അനേകമാണ്, പക്ഷെ അതിന് ഏകമെന്നും പറയുന്നു. അതെങ്ങനെ ഏകമാകും? നാനാ മന്ത്രരൂപത്തിലുള്ള വേദം ഏകമാകുന്ന എങ്ങനെ പറയുന്നു? അവിടെ ആത്മാവൻ വേദങ്ങളിൽ ഏകമായിത്തീരുന്നു. അതെങ്ങനെയെന്ന് പറഞ്ഞു? കാരണം അത് ആത്യന്തികമായി മനോവൃത്തിയാണ്. മനോവൃത്തി ചൈതന്യത്തിൽ നിന്ന് വേറെയല്ല. അപ്പൊ അതെല്ലാം ചൈതന്യ രൂപമായി ഏകമായി. ഇതിലെ ശ്രുതർ നിത്യ ആത്മ ഏകത്വം ബ്രുവത്തി ഋഗാദീനാം, ബ്രുവതി ഋഗാദീനാം നിത്യത്തെ സമഞ്ജസ്യ. ഇവിടെ എന്താണ് പറയുന്നത്? നിത്യ ആത്മനാ ഏകത്വം ബ്രുവതി, നിത്യാത്മാവുമായി ഇത് ഏകമാണെന്ന് പറയുന്ന ശ്രുതി. എന്ത് മന്ത്രങ്ങൾ? വേദങ്ങൾ ആത്മാവിൽ നിന്ന് വേറെയല്ല എന്ന് പറയുന്നു. അത് എങ്ങനെ ശരിയാകും? ദുർഗാദീന നിത്യത്തെ, ദുർഗാദികളെ നിത്യമായി സ്വീകരിച്ചാലേ അത് നിത്യവും. ദുർഗാദികൾ എങ്ങനെ നിത്യമായി സ്വീകരിക്കാം? ചൈതന്യ രൂപത്തിൽ. വേദം നിത്യമാണെന്ന് പറഞ്ഞാൽ ചൈതന്യം നിത്യം എന്നുള്ള അർത്ഥത്തിൽ ശരിയാണ്. അക്ഷരങ്ങൾ നിത്യം എന്നുള്ള അർത്ഥത്തിലുള്ള ഈച്ചവും അക്ഷരേ പരമേ വ്യോമിനി അസ്മിൻ ദേവ അധി വിശ്വേ നിഷേധവും വീണ്ടും പറയുന്നു. വിളിച്ചോ ഈ മന്ത്രങ്ങൾ അക്ഷരേ പരമേ വ്യോമിനി, പരമ ആകാശത്തിൽ അക്ഷരത്തിൽ ഈ മന്ത്രങ്ങളെല്ലാം യസ്മിൻ ദേവ അധി വിശ്വേ നിഷേധു അതൻ സ്ഥിതി ചെയ്യുന്നു. ഈ ഋഷികളെല്ലാം പരമമായ അക്ഷരത്തിൽ സ്ഥിതി ചെയ്യുന്നവനെ താതാത്മ്യരൂപത്തിൽ, ഈ ശബ്ദങ്ങളും പരമാത്മാവിനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു. ഇത് ചമന്ത്രമാണ്, ഇന്ന് ശ്രുതി എന്ന് പറയുന്നു. ശ്രുതി അങ്ങനെ പറയുന്നത് കൊണ്ട് വേദം നിത്യമാണ്, ചൈതന്യ രൂപത്തിൽ നിത്യമാണ്. അങ്ങനെയുള്ള ഒരു ഗജുസ്താദി മന്ത്രങ്ങളാണ് ഉപാസിക്കേണ്ടത്. ആദേശം അത്ര പറയുന്നു. അന്നയം പുരുഷവിധ തസ്യജുരേവശിര ദക്ഷിണപക്ഷ, ദക്ഷിണപക്ഷമായിരിക്കുന്ന ഋക്കാണ്. സാമ ഉത്തരപക്ഷ, സാമ ഉത്തരപക്ഷമാണ്. ആദേശ ആത്മ, ആദേശ ആത്മാവിനെ വ്യാഖ്യാനിക്കുന്നു. ആദേശം അത്ര ബ്രാഹ്മണം അതിദേഷ്ടവ്യ വിശേഷ അതിദിശദീതി. ഇവിടെ ആദേശ എന്ന് പറയുന്നതുകൊണ്ട് ബ്രാഹ്മണത്തെ എടുക്കണം. എന്തുകൊണ്ട്? അതിദേഷ്ടവ്യ വിഷയം, വിശേഷം, ഉപദേശിക്കേണ്ട വിഷയങ്ങളെ അതിദിശ ഉപദേശിക്കുന്നു. അതുകൊണ്ട് മുമ്പും പറഞ്ഞപ്പോ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു ഓരോ പുരുഷന്റെ. ഇവിടെ എന്താണ് പറയുന്നത്? ഈ മനോമയമായ പുരുഷന്റെ ആത്മാവ് ആദേശമാണ്, അതിന് വ്യാഖ്യാനിക്കുകയാണ്, ബ്രാഹ്മണമാണ്. കർക്കയജ് സാമത്തെ കുറിച്ച് പറഞ്ഞല്ലോ മന്ത്രങ്ങൾ. ഇനി വേദത്തിൽ തന്നെയുണ്ട് ബ്രാഹ്മണഭാവം. മന്ത്രം മാത്രമല്ല, മന്ത്ര ബ്രാഹ്മണയോർ വേദ, മന്ത്രവും ബ്രാഹ്മണവും ചേരുന്നതാണ് വേദം. അപ്പോൾ ബ്രാഹ്മണഭാഗം അതാണ് ഇതിന്റെ മധ്യഭാഗം. അടുത്തവിടെ പറയുന്നു ആദേശ ആത്മാ അഥർവ അങ്കിരസ പുച്ഛം പ്രതിഷ്ഠ, അത് വ്യാഖ്യാനിക്കും. അഥർവണ അങ്കിരസ ദിഷ്ഠ മന്ത്ര ബ്രാഹ്മണം ച ശാന്തിക പൗഷ്ടികാദി പ്രതിഷ്ഠ ഹേതു കർമ്മപ്രാധാന്യ പുച്ഛം പ്രതിഷ്ഠ. അഥർവണ അങ്കിരസാച ദുഷ്ടമന്ത്ര, അഥർവൻ അങ്കിരസം കൊണ്ട് ഋഷിമാരാൽ ദുഷ്ടമായ മന്ത്രങ്ങൾ ബ്രാഹ്മണവും, അതെന്താണ് ശാന്തിക പൗഷ്ടികാദി പ്രതിഷ്ഠ ഹേതു കർമ്മപ്രധാനത്വം, അതിൽ എന്താണ് ശാന്തികം പൗഷ്ടികം തുടങ്ങിയ കർമ്മങ്ങൾക്ക് പ്രധാനമുണ്ട് ഈ മന്ത്രങ്ങളിൽ. എന്തുകൊണ്ട്? അവയെല്ലാം പ്രതിഷ്ഠ ഹേതുവാണ്, ലോകത്തിലെ സ്ഥിരമായ സ്ഥിതി അതാണ് പ്രതിഷ്ഠ, അത് ഹേതുവാണ്. അതുകൊണ്ട് പുച്ഛം പ്രതിഷ്ഠ, അതുകൊണ്ട് ഇവിടെ പുച്ഛം പ്രതിഷ്ഠ എന്നിവിടെ പറഞ്ഞു. പുച്ഛം പ്രതിഷ്ഠ, പ്രതിഷ്ഠയാണ് പുച്ഛം എന്ന് പറഞ്ഞു. അപ്പോ പുച്ഛമായിരിക്കുന്ന എന്താണ്? അഥർവണ അങ്കുരസക ദിഷ്ഠ മന്ത്ര ബ്രാഹ്മണൻ, ആ മന്ത്രങ്ങളും ബ്രാഹ്മണമാണ്. എന്തുകൊണ്ടത് പ്രതിഷ്ഠയായി? ശാന്തിക പൗഷ്ടിക പ്രതിഷ്ഠ ഹേതു കർമ്മം അതിൽ ചർച്ച ചെയ്യുന്നു. പ്രതിഷ്ഠയ്ക്ക് ഹേതുവായിരിക്കുന്നു കർമ്മത്തോട് ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് പ്രതിഷ്ഠ എന്നുള്ളതുകൊണ്ടിവിടെ ഈ മന്ത്രത്തെയും ബ്രാഹ്മണത്തെയും ഇടുന്നു. ഏത് മന്ത്രം? അഥർവണും അങ്കിരസും പറഞ്ഞ മന്ത്രവും. അത് പ്രതിഷ്ഠയ്ക്ക് ഹേതുവായതുകൊണ്ട്, എങ്ങനെ പ്രതിഷ്ഠയ്ക്ക് ഹേതുവായി? ശാന്തികം പൗഷ്ടികം തുടങ്ങിയ കർമ്മങ്ങൾ പ്രതിഷ്ഠയ്ക്ക് ഹേതുവാണ്. ആ കർമ്മപ്രധാനമാണ് ഈ മന്ത്രങ്ങളും ബ്രാഹ്മണങ്ങളും. അതുകൊണ്ട് ഇതിനെയും പ്രതിഷ്ഠ എന്ന് പറയാം. അതാണ് പുച്ഛം. ഈ പുരുഷന് പുച്ഛമായിരിക്കുന്ന അതാണ്. തദപ്യശ്ലോകോഭോതി, ഈ മന്ത്രങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു. മനോമയ ആത്മപ്രകാശിത, മനോമയനായ ആത്മാവിനെ ഇത് പ്രകാശിപ്പിക്കുന്നു. എങ്ങനെയാണോ ആനന്ദമയനും പ്രാണമയനുമായ ആത്മാവിനെ പ്രകാശിപ്പിച്ച്, അതുപോലെ മനോമയനായ ആത്മാവിനെയും പ്രകാശിപ്പിക്കുന്നു ഈ മന്ത്രങ്ങൾ. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേതി കദാചനേതി തസ്യേഷ ഏവ ശരീര ആത്മാ യർപൂർവസ്യ തസ്മാദ് വാ യദസ്മാദ് മനോമയാദ് അന്യോ അന്തര ആത്മാ വിജ്ഞാനമയഃ തേന ഏഷ പൂർണഃ തവാ ഏഷ പുരുഷവിധ ഏവ തസ്യ പുരുഷവിധതാം അന്വയം പുരുഷവിധഃ തസ്യ ശ്രദ്ധേവ ശിരഃ വൃതം ദക്ഷിണപക്ഷഃ സത്യം ഉത്തരഃ പക്ഷഃ യോഗ ആത്മാ മഹപുച്ഛം പ്രതിഷ്ഠ തദപി ഏഷ ശ്ലോകോ ഭവതി. അടുത്ത് വിജ്ഞാനമയമായ പുരുഷനെ കുറിച്ച് പറഞ്ഞു, മനോമയനായ പുരുഷനെ കുറിച്ച് പറഞ്ഞു. അവിടെ എന്താണ്? നാം മനോമയനായ പുരുഷൻ തന്നെയാണ് പരമപുരുഷനായിരിക്കുന്നത്. ആ മനോമയമായ പുരുഷൻ തന്നെയാണ് ആനന്ദമയനായിരിക്കുന്നത്, ആനന്ദ സ്വരൂപനായിരിക്കുന്നത്. ആ പുരുഷനെ അറിയുന്നവൻ നമ്മുടെ കഥാവചന ഒരിടത്തും ഒന്നിനെയും ഭയക്കുന്നില്ല, ഭയാതി വികാരങ്ങളിൽ മുക്തനായിരിക്കുന്നു. ഇത് മനോമയനും പ്രാണമയനും വിജ്ഞാനമയനുമായിരിക്കുന്ന ആ പുരുഷന്റെ ആത്മാവിനെ കുറിച്ച് പറയും. അപ്പോൾ മനോമയനെയും വിജ്ഞാനമയനെയും എല്ലാം ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഈ പുരുഷന്മാരുടെയും ആത്മാവായിരിക്കുന്ന പരമപുരുഷനെ ഗ്രഹിക്കാനാണ്. ഈ പുരുഷന്മാരെ പോലും ബുദ്ധി കൊണ്ട് പൂർണ്ണമായി ഗ്രഹിക്കാൻ സാധ്യമല്ല എന്നിരിക്കെ ഇതിനും ആന്തരികമായിരിക്കുന്ന സൂക്ഷ്മമായിരിക്കുന്ന പരമപുരുഷൻ എങ്ങനെ ഗ്രഹിക്കും? അതിന് ഉപായങ്ങളാണ് ഇവിടെ പറയുന്നത്. ഉപാസന ഉപാസന ഉപാസനയിലൂടെ വേറെ വേറെ പുരുഷന്മാരെ ഗ്രഹിക്കുന്നു. ഉപാസനയുടെ ഫലമായും പറയുന്നു, ഉപാസനയ്ക്ക് ഫലമുണ്ട്, അത് ശ്രേഷ്ഠമായ ഫലമാണ്. അതിലൂടെ ഉപാസനയിലൂടെ ഈ ജീവന് ആ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഉപദേശം. ഉപാസനയുടെ ഫലം ഇവിടെ പറയുന്നത് മുഖ്യമല്ല. കാരണം ഇവിടുത്തെ മുഖ്യഫലം എന്ന് പറയുന്നത് എന്താണ്? പരമാത്മപ്രാപ്തിയാണ്. ഉപാസന ചെയ്യുന്നവന് താത്കാലികമായ ഫലങ്ങളുണ്ടാകും, നേരത്തെ പറഞ്ഞു ധാരാളം അന്നം ഉണ്ടാകും, അതല്ല മുഖ്യഫലം. അന്നമയമായ ഇത് ഒരു പുരുഷനാണ്, ആ പുരുഷൻ മറ്റ് പലരോടും താതാന്യപ്പെട്ടിരിക്കുന്നു, അത് പരമാത്മാവിനോട് താതാന്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള തത്വജ്ഞാനമാണ് ഇവിടെ മുഖ്യം. അതുകൊണ്ടാണ് ഇവിടെ ഇതിനെല്ലാത്തിനും ഈ പുരുഷന്മാരായി ചിത്രീകരിക്കുന്നത്. സാധാരണ പഞ്ചകോശങ്ങൾ വിശദീകരിക്കുന്നത് നേരി നേരി നിഷേധിക്കാൻ വേണ്ടിയാണ്. അന്നമയമല്ല, പ്രാണമയമല്ല, മനോമയമല്ല, അതൊന്ന് നിഷേധിക്കാൻ വേണ്ടി. ഇവിടെ അതിന്റെ തത്വത്തെ പറയുന്നു, അതേസമയം അതിന്റെ ഉപാസനയും പറയുന്നു. പക്ഷെ ഇതിൽ നിന്നാണ് പഞ്ചകോശ വിവേചനം എന്ന് പറയുന്ന ഒന്ന് ഉണ്ടായതിൽ നിന്നാണ്. പക്ഷെ ഇതിൽ ആ പഞ്ചകോശ ഇവിടെ നേതി നേതിയല്ല, അത് മാത്രമാണ്, മറിച്ച് അതിനെ ചൈതന്യമായി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം.